We want to take two Bible studies today and tomorrow.
இன்னும் நாளையுமாய் ரெண்டு பைபிள் ஸ்டடி கிளாஸ்கள் எடுக்கணும் என்று தாழ்வுபடும்.
So when we think of total freedom in Christ,
கிறிஸ்துவிலுள்ள பூர்ண சுதந்திரம் என்பதனை ஆஸ்பதமாக்கியான நாம் படிக்கவான் போகின்றது.
It's good to see where the bondage began in the human race.
கிறிஸ்துவிலுள்ள பூர்ண சுதந்திரத்தை குறித்து நாம் மனசிலாக்கும்போது ஈ பூமியில் எப்படியான ஆதித்தே பந்தனம் ஆரம்பிச்சது என்று நாம்
மனசிலாக்கேண்டியிருக்கும்.
மனுஷகுலத்தில் எப்படியான பந்தனம் ஆரம்பிச்சது என்று நாம் மனசிலாக்கேண்டியிருக்கும். ஆ பந்தனம் எவ்வளவு தொடங்கி என்று மனசிலாக்கியால் மாத்திரமே எங்கனையான நமக்கு சுதந்திரம் லபியமாகும் என்று
மனசிலாகுகையுள்ளது.
அதுகொண்ட உற்பத்தி புஸ்தகம் மூன்றாம் அத்தியாயத்திலேயே நமக்கு சொல்லப்பட்டிருக்கிறோம்.
Up to the end of Genesis chapter 2, everything is perfect.
உற்பத்தி புஸ்தகம் இரண்டாம் அத்தியாயத்தின் அவசானம் வரை எல்லாம் பூர்ணமாகும்.
There is no sin in the human race.
பூமியில் மனுஷகுலத்தில் பாவம் இல்லை.
But the devil was already there.
பட்சே பிசாசு அப்படி உண்டாயிரும்.
That happened many years before Adam was created.
ஆதாம் சிருஷ்டிக்கப்படுவதற்கு அநேக வருஷங்களுக்கு முன்பான அது சம்பவிச்சது.
We don't know whether it was days before or years before.
அது தேவசனங்களுக்கு முன்பானோ வருஷங்களுக்கு முன்பானோ என்று நமக்கு அறியல.
But that happened between verse 1 and 2 of Genesis 1.
உற்பத்தி புத்தகம் ஒன்றாம் அத்தியாயத்திலே ஒன்றும் ரெண்டும் வாக்கியங்களுக்கு இடையிலான அது சம்பவிச்சது.
That's where the angel fell and became the devil.
அப்படியான தூதன் தாழ்வேன ஒரு பிசாசாய் மாறியது.
When he became the devil, the earth lost its dark, the earth became dark and shapeless and empty.
தூதன் பிசாசாய் மாறியப்போல் பூமி அது அந்த பரபூஷ்டம் நஷ்டப்பட்டு அது வறண்டதாய் மாறி.
As we read in Genesis 1 verse 2.
உற்பத்தி புத்தகம் ஒன்றாம் அத்தியாயம் இரண்டாம் வாக்கியத்தில் நாம் வாய்க்கின்றது போல.
Because Satan was also in the Garden of Eden.
காரணம் சாத்தானும் ஏதன் தோட்டத்தில் உண்டாயிருந்து.
Before he fell.
அவன் வீழ்ந்ததற்கு முன்பு.
You read that in Ezekiel 28 and verse 13.
எசேக்கியேல் 28 அத்தியாயம் 13 வாக்கியத்தில் நாம் அது வாய்க்கின்றோம்.
Where the Lord tells this angel, you were in Eden, the garden of God.
அவிடே அவனோடு தூதனோட പറയുന്നുണ്ട് நீ
வர்ஷமே you are 13
13 வாக்கியத்தில் நாம் இங்கே வாய்க்கணும் நீ தெய்வத்தின் தோட்டமாக ஏதனிலாயிருந்து.
And verse 14 you were the anointed cherub who covers.
நீ அவிடே நீ சிறகுவிடத்தை மறைக்கின்ற கிருப ஆகுன்னு நாம் அவிடே வாய்க்கணும்.
That's where he was.
அப்படியாயிருந்து அவன் உண்டாயிருந்தது.
When he sinned, he was cast out of Eden first.
அவன் பாவம் செய்தபோல் அவனை ஆதியில் தன் ஏதன் தோட்டத்தில் இருந்து புறத்தாக்கி.
He became the devil.
அவன் ஒரு பிசாசாய் மாறி.
And then he saw the garden being remade and Adam and Eve being put there.
அதன் சேஷம் ஈ ஏதன் தோட்டம் மீண்டும் அது புறத்திற்கு செய்யப்படுவதும் ஆதாம் ஹவையும் அவருக்கு ஒரு இடம் லபிக்கிறது பிசாசு கண்டு.
The same jealousy came in his heart that you see in somebody even on earth today when somebody replaces him in a post.
ஏதென்றும் ஒரு ஸ்தானத்தில் ஒரு வேலைக்கு பகிரமாயிட்டு மற்றொரு வரும்போ ஆளுகளுடைய ஹிருதயத்தில் உண்டாகும் அசூய. அதே அசூய தன்னை அந்த பிசாசின் ஹிருதயத்திலும் உடனே.
So this is where the serpent was very jealous that somebody had replaced him in the Garden of Eden.
இதால் ஏதென் தோட்டத்தில் எனக்கு பகிரமாய் மற்றாரோ அவளை வசிக்கணும் என்னுள்ளது பிசாசின் உள்ளில் அசூய உடற்கொண்டு.
He was determined to get him out of there.
அவரை ஏதன் தோட்டத்திலிருந்து புறத்தாக்க கலையணும் என்று பிசாசின் உள்ளில் தீர்மானம் உண்டாகும்.
So you see this jealousy that the devil had, which you find he has poisoned the human race also with.
பிசாசின் உண்டாயிருந்த ஆ அசூய இவருடைய விஷயம் இன்று மனுஷ குலத்திலே ஆளுகளுடைய ஹிருதயத்திலும் அவன் குத்தி வச்சிருக்கிறார்.
Somebody becomes an elder and you want to be an elder, the devil is going to be after you.
ஆறுவரால் மூப்பனாயிருக்கணும் நீங்களுக்கு மூப்பனாயிருக்கும் தாற்பயமுண்டு. இதா பிசாசு நீங்களோட மனசிலேக்கு அப்பூட விஷயம் குத்தி
வைக்கிறீங்க.
தாழைக்கு எங்கனையும் மறுத்து கொண்டு வருவாய்ட்டு எந்த ஒரு காரியம் நீ பறந்து கொண்டிருக்கும்.
சேம் திங் தட் யூ சீ ஹியர்.
இவரே உற்பத்தி புத்தகத்தின் காரணம் அதே பாவம் தனியான நீ அப்படியும் காரணம்.
If you want total freedom in Christ, you have to eliminate that jealousy from your heart 100%.
നിങ്ങൾ അസൂയപ്പെടുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തിന്മ പതിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കരുത്.
That shows your heart is more evil than that person.
ആവശ്യത്തെ ഹൃദയത്തെ കാട്ടിലും മോശമായ ഒരു ഹൃദയത്തിന് ഉദരമാണ് നിങ്ങൾ എന്നാണ് തെളിയിക്കുന്നത്.
There are many lessons we can learn from Genesis chapter 3.
ഉൽപ്പത്തിപുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്ന് പല പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും.
If you compare scripture with scripture like we just did, we learn something.
ദൈവവചനത്തെയും ദൈവവചനത്തെയും തമ്മിൽ ഒപ്പിട്ട് നാം നോക്കുകയാണെങ്കിൽ നാം നേരത്തെ കണ്ടതുപോലെ പല പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും.
I'm going to just say a few things and later on you can either listen to the tape or meditate on all these points, how bondage came.
ഞാൻ ഇപ്പോൾ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് പറയുന്നു. തുടർന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ദൈവവചനം വായിച്ചു അല്ലെങ്കിൽ ടേപ്പുകളിലൂടെ പുസ്തകങ്ങളുടെ ഒക്കെ നിങ്ങൾക്ക് വായിച്ചു കൂടുതൽ ധ്യാനിക്കാവുന്നതാണ്.
The second thing we see here is that the devil always comes questioning the word of God.
ദൈവവചനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പിശാച് ഓരോ പ്രാവശ്യവും രംഗപ്രവേശനം ചെയ്യുന്നത് എന്നതാണ് നാം ഇവിടെ കാണുന്ന രണ്ടാമത്തെ കാര്യം.
Has God said?
ദൈവം അങ്ങനെ കൽപ്പിച്ചുവോ പറഞ്ഞുവോ?
Are you sure God has said that exactly?
അങ്ങനെ ദൈവം പറഞ്ഞു എന്നതിന് ഉറപ്പാണോ?
There are so many things you find even among Christians today where they question, has God said that?
ദൈവം അപ്രകാരം പറഞ്ഞു എന്ന് ദൈവവചനത്തെ ചോദ്യം ചെയ്യുന്ന പലരും ഇന്ന് ക്രിസ്തീയ നിങ്ങളുടെ ഇടയിലുമുണ്ട്. അതിന്റെ ശരിയായ അർത്ഥം അങ്ങനെയല്ല എന്ന് പറയുന്നു.
Once you get into a discussion with the devil, he will always win.
പിശാചിനോട് നിങ്ങൾ ഒരു വാദത്തിൽ ഒരുപെട്ടാൽ എപ്പോഴും പിശാചി തന്നെയായിരിക്കും ജയിക്കുക.
You know, there are some criminal lawyers who have a tremendous reputation. They are so clever and smart that they win so many cases because they can tell so many lies.
പല criminal വക്കീലുമാരുണ്ട്. അവരെ എല്ലാ കേസുകളും അവർ ജയിക്കുന്നവരാണ്. അതിന്റെ കാരണം അവർക്ക് വളരെ ചാതുര്യത്തോടെ ബുദ്ധിപൂർമ്മതയോടെ കളവ് പറഞ്ഞ് കേസ് വാദിക്കുവാൻ
കഴിവുള്ളവരാണ്.
അവരെക്കാട്ടിലും ഒക്കെ ബുദ്ധിയുള്ളവനും സമർത്ഥനുമാണ്
പിശാചും.
നിങ്ങൾ ഈ ഭൂമിയിലെ ഒരു കോടതിയിൽ ഇപ്രകാരം സമർത്ഥനായ ഒരു ക്രിമിനൽ വക്കീലിനെതിരെ നിങ്ങൾ ജയിക്കുവാൻ വളരെ
പ്രയാസമാണ്.
അതുപോലെ നിങ്ങൾ പിശാചുമായിട്ട് ഒരു വാദപ്രതിവാദത്തിൽ ഒരുപെട്ടാൽ നിങ്ങൾ തോൽക്കുമെന്ന് ഉറപ്പാണ്.
പിശാച്
നേരിട്ടല്ല വരുന്നത്. നമ്മൾ പുസ്തകത്തിലും പിശാച് നേരിട്ട് വരുന്നതായിട്ടല്ല നാം കാണുന്നത്.
Through the snake who was very beautiful in those days.
ആ കാലഘട്ടത്തിൽ പാമ്പ് വളരെ മനോഹര രൂപമുള്ള ഒരു ജന്തുവായിരുന്നു. ആ രൂപത്തിലാണ്
the snake is repulsive.
ഇന്ന് നാം പാമ്പിനെ കാണുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നും.
But if the snake was repulsive there, Adam and Eve wouldn't even have gone near it.
പാമ്പ് അന്ന് ഇപ്രകാരം വെറുപ്പ് ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു ജീവി ആയിരുന്നെങ്കിൽ ആദാം മുഹമ്മയും അതിനടുത്തേക്ക് പോവുകയില്ലായിരുന്നു.
The devil came through the snake because the snake was very clever.
അന്ന് പാമ്പ് വളരെ ബുദ്ധിയുള്ളതുകൊണ്ടുള്ള ഒരു ജീവി ആയിരുന്നത് കൊണ്ടാണ് പിശാച് പാമ്പിലൂടെ വന്നത്.
Probably the cleverest of all the animals because it says here the serpent was more crafty than any beast of the field which the Lord God had made.
എല്ലാ മൃഗങ്ങളിലും മോശവും ബുദ്ധിപൂർവ്വമായുള്ള കൗശലമേറിയ മൃഗമായിരുന്നതുകൊണ്ട് ആണ് കൃഷ്ണാജ് പാമ്പിനെ
തിരഞ്ഞെടുത്തത്.
പറഞ്ഞു നിങ്ങൾ പാമ്പിനെ പോലെ
കൗശലമുള്ളവരോ?
ബുദ്ധിയുള്ള ആളുകളെ തിരഞ്ഞെടുത്താണ് പിശാച് തന്റെ പ്രവൃത്തി
ചെയ്യുന്നത്. വേദപുസ്തകത്തെ
ഈതിരെ വാദപ്രതിവാദം നടത്തുന്ന കുറ്റം പറയുന്ന ആളുകളൊക്കെ വളരെ ബുദ്ധിയുള്ള ആളുകളാണ്.
That's why most of the disciples whom Jesus chose were unlearned fishermen like Peter, Paul, James, John.
പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ പോലെയുള്ള വിദ്യാഭ്യാസമില്ലാത്ത മുഖ്യന്മാരെയാണ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത്.
But he chose the Paul because Paul was willing to put his cleverness at the feet of Jesus.
തന്റെ ബുദ്ധിമുറുമതെ യേശുക്രിസ്തുവിന്റെ പാദത്തിൽ അർപ്പിക്കുവാൻ തയ്യാറുണ്ടായിരുന്നത് കൊണ്ടാണ് പൗലോസിന് എന്ന ബുദ്ധിമാനെ കർത്താവ് തിരഞ്ഞെടുത്തത്.
But even Paul had to go 3 years into Arabia to get all that Gamaliel wisdom taken out of his head.
തന്റെ തലയിൽ നിന്നും ഗമാലിയേൽ നിന്നും പഠിച്ച ആ ബുദ്ധിയും ജ്ഞാനത്തെയും ഒഴുക്കി കളയുവാനായിട്ട് 3 വർഷം അറേബ്യൻ മരുഭൂമിയിൽ അവൻ പോയി.
Moses had to get the wisdom of Egypt out of his head in 40 years in the wilderness.
മോശിക്ക് മിസ്രയീലിൽ നിന്നും അവന് ഉണ്ടായിരുന്ന ആ ജ്ഞാനത്തെ ഒഴുക്കി കളയുവാനായിട്ട് 40 വർഷം മരുഭൂമിയിൽ അലയേണ്ടി വന്നു.
Paul and Moses were among the cleverest people of their generation.
തങ്ങളുടെ തലമുറയിൽ ഏറ്റവും ബുദ്ധിപൂർവ്വമുള്ള ആളുകളായിരുന്നു മോശിയും പൗലോസും.
And God could use them for getting rid of their human cleverness.
അവരെ ദൈവത്തിന് ഉപയോഗിക്കുന്നതിന് മുമ്പ് അവരുടെ മാനുഷികമായ ബുദ്ധിയേസോ അവരുടെ തലയിൽ നിന്നും ദൈവത്തിന് ഒഴിവാക്കേണ്ടിയിരുന്നു.
If any of you are very clever and intelligent,
നിങ്ങളിൽ ആരെങ്കിലും വളരെ ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ,
most people in Kerala are.
കേരളത്തിലുള്ള മിക്കവാറും ആളുകൾ വളരെ ബുദ്ധിപൂർവ്വമുള്ളവരാണ്.
And that's why there are so many problems in the churches.
അതുകൊണ്ടാണ് കേരളത്തിലുള്ള സഭകളിൽ ഇത്രയധികം പ്രശ്നങ്ങളുള്ളത്.
Because they don't allow that human wisdom to be put at the feet of Jesus.
മാനുഷികമായ ജ്ഞാനവേശത്തിന്റെ പാദത്തിൽ ഒഴുകി കളയുവാൻ അവർ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ തുടരുന്നത്.
Devil uses that cleverness to lead people astray.
ആ ആളുകളുടെ ബുദ്ധി ഉപയോഗിച്ച് അവരെ തെറ്റായ വഴിത്തിരിക്കൽ പിശാച് തിരിച്ചുകൊണ്ടിരിക്കുന്നു.
There is a verse in the Bible that tells us how we can be wise.
നമുക്ക് എങ്ങനെയാണ് ജ്ഞാനം പ്രാപിക്കുവാൻ കഴിയുക എന്നതിനെ കുറിച്ച് വേറൊരു പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്.
1 Corinthians 3.
കൊരിന്തിലും വളരെ ബുദ്ധിയുള്ള ആളുകളായിരുന്നു
ഉണ്ടായിരുന്നത്. ഗ്രീക്സ് വാസ് ഫൗണ്ട് ഇൻ കൊരിന്ത്.
ഗ്രീക്ക് ആളുകളുടെ ജ്ഞാനം അത് കൊരിന്തിൽ കാണാമായി.
A lot of clever people in the church in Corinth.
Corinthians valare buddhiyulla aalukal.
So Paul says to them in 1 Corinthians 3:18.
Onnu Corinthians 3 adhyayathinte 18th vaakyathil Paul
says, no one deceives himself.
Aarum thanne than vanjikkirathu.
If any of you think you are very wise according to this world, first become foolish, then you will become wise.
Thani logathil jnani ennu ningal aarkengilum thoniya avan jnani aagendathinu poorshanayi thirum.
So are you clever?
നിങ്ങൾ ബുദ്ധിയുള്ള വ്യക്തിയാണോ ജ്ഞാനിയാണോ?
You want God's wisdom, come down and acknowledge you're a foolish person in spiritual things.
നിങ്ങൾക്ക് ദൈവത്തിന്റെ ജ്ഞാനം ആവശ്യമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉന്നത പീഠത്തിൽ താഴെയിറങ്ങി ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ദൈവിക കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനൊരു ബോധനാണ്.
There's nothing wrong in being clever and intelligent. You are born with it.
നാം ബുദ്ധിയുള്ളവരായി ജനിക്കുന്നത് അത് തെറ്റായ കാര്യങ്ങളാണ്. അങ്ങനെയാണ് ജനിച്ചത്.
May not be as clever as most of you, but I still have some cleverness.
നിങ്ങളിൽ പലരെ അത്രയും ബുദ്ധി ഇല്ലായിരിക്കാം, പക്ഷേ എനിക്ക് ബുദ്ധി ഉണ്ട്.
I have had to take that and put it at the feet of the Lord.
എനിക്കുള്ള ആ ബുദ്ധി, മാനുഷിക ബുദ്ധി,
use that for my worldly business.
അത് എന്റെ ലോകപരമായ എന്റെ ബിസിനസ്സിന് എനിക്ക് ഉപയോഗിക്കാം.
But when it comes to the scripture, I have to get rid of it.
എന്നാൽ ദൈവവചനം ഞാൻ മനസ്സിലാക്കുന്ന സാഹചര്യം വരുമ്പോൾ ആ മനുഷ്യ ജ്ഞാനത്തെ
ഒഴുകിക്കളയും.
ഞാൻ ബുദ്ധിയുള്ളവനായി മാറണം എങ്കിൽ ഞാൻ ബോധനായി
മാറണം. കാരണം
19 വാക്യത്തിൽ നാം വായിക്കുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയും ഭോഷത്വം.
അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾ ക്ലെവർ പീപ്പിൾ.
ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ
പിടിക്കുന്നവരാണ്. ജ്ഞാനികളുടെ
വിചാരം വ്യക്തം എന്ന് കർത്താവ് അറിയുന്നു എന്ന് നാം അവരുടെ
വായിക്കും. നിങ്ങൾക്ക്
ദൈവവചനം മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു
പ്രശ്നമുണ്ടാവുകയും
ദൈവവചനത്തിൽ നിന്നും പല കാര്യങ്ങൾ ദൈവവചനം
I lay my own human cleverness at your feet.
ദൈവമേ എന്റെ സ്വാഭാവികമായിട്ടുള്ള എന്റെ ജ്ഞാനത്തെ ഞാൻ അങ്ങയുടെ പാദത്തിൽ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്റെ
വചനം.
പറഞ്ഞു
I thank you, Father, you have hidden all these things from the clever and intelligent people in the world.
ഈ ലോകത്തിലുള്ള ജ്ഞാനികളിൽ നിന്ന് നീ ഇത് മറച്ചു വെച്ച് നീ
ജ്ഞാനികളും
ശിശുക്കൾക്കാണ് ശിശുക്കൾ
ജ്ഞാനികളല്ല
ഞാൻ പഠിക്കുന്നത്
clever people cannot understand the Bible unless they are humble.
ജ്ഞാനികൾക്കും വിവേകികൾക്കും അവരെ താഴ്ചയുള്ളവരല്ലെങ്കിൽ ദൈവവചനം പഠിക്കുവാൻ
കഴിയും. If you are humble, you will understand the scripture equally.
നിങ്ങൾ ജ്ഞാനികളെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നാലാം ക്ലാസ് വരെയുള്ള പഠനപോലെയില്ലെങ്കിലും നിങ്ങൾ താഴ്മയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാൻ കഴിയും.
The devil comes quoting the word of God.
പിശാച് വരുന്നത് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ്.
He will come to you also saying, Are you sure God has said that?
ദൈവം അപ്രകാരം പറഞ്ഞു എന്നതിനെ ഉറപ്പാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പിശാച് വരുന്നത്.
Once you go down that, he will keep on asking another word. Are you sure God has said that?
അതിന് ശരി കൊടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോയാൽ വീണ്ടും പിശാച് അടുത്ത ചോദ്യം ചോദിക്കും.
Another word in scripture, a third word.
മറ്റൊരു വാക്യം കൂടെ അവൻ കാണിച്ചു
ചോദിച്ചു.
നിങ്ങൾ കുറേശ്ശെ ക്രമേണ ക്രമേണയായി ദൈവവചന സത്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് വ്യതിരിച്ചുകൊണ്ടേയിരിക്കും.
Are you sure that God has not permitted child baptism in the New Testament?
പുതിയ നിയമത്തിൽ ശിശുക്കളുടെ സ്നാനം അനുവദിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ?
പിശാച്
പറയും, പുതിയ നിയമത്തിൽ എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തരുതെന്ന് എവിടെ
പറഞ്ഞിട്ടുള്ളത്?
കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ളവരുടേതാണ് ദൈവരാജ്യം എന്ന്
പറഞ്ഞല്ലോ.
അവര് മുതിർന്ന ആളുകളെക്കാട്ടിലും മെച്ചമാണ് എന്ന്
പറഞ്ഞത്.
മുതിർന്നവർ അവർക്ക് സ്നാനം കൊടുക്കാമെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ലവരാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞില്ലേ? അവരെ എന്തുകൊണ്ട്
സ്നാനപ്പെട്ടിട്ടുണ്ടോ?
ക്രിസ്ത്യാനികളാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ
സ്നാനപ്പെടുന്നത്.
ദൈവവചനം പറയുന്നത് വിശ്വസിക്കുകയും സ്നാനം ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. വിശ്വസമുള്ള സ്നാനപ്പെടുക, ഒരു കുഞ്ഞിനെ എങ്ങനെ വിശ്വസിക്കാൻ
കഴിയും?
നിങ്ങൾക്ക് വിശ്വാസങ്ങൾ ജീവിക്കണമെങ്കിൽ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് മാത്രമേ
കഴിയാനോട്
നിങ്ങൾ ദൈവവചനവുമായിട്ട് വാദപ്രതിവാദത്തിന് പോകരുത്.
സോ ഇൻ വെസ്റ്റേൺ കൺട്രീസ് നൗ
പാശ്ചാത്യ നാടുകളിൽ ഈ കാലഘട്ടങ്ങളിൽ
സ്ലോലി ദേ ആർ ഗോയിങ് അവേ ഫ്രം സ്ക്രിപ്റ്റ്.
അവര് ക്രമേണ ദൈവവചനത്തിൽ നിന്നും മാറി പോവുകയാണ്.
About 100 years ago, all the women in the churches in America veiled their heads.
നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലുള്ള എല്ലാ സ്ത്രീകളും
അവരുടെ ചർച്ചസ്
എല്ലാ സഭകളിലും അവര് കൂടി വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ തലയിൽ തുണിയിട്ട് മൂടുപട വരുമായിരുന്നു.
Today, almost no churches are that.
ഇന്ന് മിക്കവാറും ഒരു സഭയിലും സ്ത്രീകൾ
എങ്ങനെയാണ്
ഇത് സംഭവിച്ചത്?
Because 70 years ago, there was a movement called Women's Liberation Movement in the West.
20 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ മുന്നേറ്റം എന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം
that came into the church that women are equal to men, why should we cover our heads?
സഭയിൽ മാറ്റിന്റെ രൂപപ്പെട്ടു വന്നു. സ്ത്രീകൾ പുരുഷന്മാരുടെ തുല്യമാണ്, അവരെന്തിനാണ് അവരെ മാത്രമായിട്ട് തല
കൂടുന്നത്?
ഒന്ന് വരുന്ന ഒരു 11 അധ്യായത്തിൽ എന്റെ കാര്യം എന്താവും? അപ്പോൾ അപ്പോൾ പിശാച് പറയും, അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൊരിന്ത്യൻ വിശ്വാസികൾക്ക് വേണ്ടി ഉള്ള വാക്യങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ടിയല്ല, ഈ കാലഘട്ടത്തിന് വേണ്ടിയല്ല.
But what about the second half of that chapter when you break bread?
എന്നാൽ ആ അധ്യായത്തിന്റെ തന്നെ രണ്ടാം ഭാഗത്തിൽ അവിടെ കർത്താവിന്റെ അത്താഴത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. ആ കാര്യങ്ങൾ അത് ആ കാലഘട്ടത്തിന്
മാത്രമുള്ളതാണ്.
പിശാചി തീരുമാനിച്ചിരിക്കുന്നത് ആ അധ്യായത്തിന്റെ പകുതി ഭാഗം ആ കാലഘട്ടത്തിലുള്ളത്, പകുതി ഭാഗം
കാലഘട്ടത്തിൽ
മോശന്മാരായ അനേകം വിശ്വാസികൾ ഇന്ന് പിശാചിനെ
വിശ്വസിക്കുന്നത്.
നിങ്ങൾ ഇങ്ങനെ ഒരു തട്ട് താഴെ വന്നാൽ അടുത്ത തട്ടടി നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കെടുത്തുവാൻ ദൈവത്തിന് താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടൊത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും സന്തോഷമില്ല എങ്കിൽ
then you must divorce your wife and find another woman with whom you will be happy, because God wants you to be happy.
devam ningal santoshavara irikkan devam aagrehikkunnu ningalde ippozhathe bhaariyumayittu ningal santoshavara illa bhaariyumayittulla vivaha mojanam ningal needuva.
That is happening all churches in America now, including Pentecostal churches.
In Americayilulla ella sabagalilum Pentecostal sabagalil ulpade pradhana santoshathinayittu vivaha mojanam nadakkum.
Australia, England, everywhere.
ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും
എല്ലായിടത്തും
ഇന്ന് പാസ്റ്റർമാർ പോലും വിവാഹമോചനം നേടിയിട്ടുള്ളവരാണ്.
It didn't happen in one step, this is second step.
ഒരു പടി സംഭവിച്ച കാര്യമല്ല, പടിപടിയായി താഴോട്ട് വന്നതാണ്.
Then you go down further.
വീണ്ടും നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ
നിങ്ങൾ
ഒരു പ്രാവശ്യമല്ല രണ്ട് മൂന്ന് പ്രാവശ്യം വിവാഹമോചനം നേടിയാലും കുഴപ്പമില്ല.
You find the woman you're really happy.
നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള സ്ത്രീയെ ലഭിക്കുന്നത് വരെ നിങ്ങൾക്ക്
വിവാഹമോചനം.
എല്ലാ ഭാര്യയും ആദ്യത്തെ ഭാര്യയെക്കാട്ടിലും കൂടുതൽ കൂടുതൽ മോശമാണ്.
നാലാമത്തെ
അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യത്തെ ഭാര്യയെ ഉണ്ടായിരുന്നെങ്കിൽ വലിയായിരുന്നു എന്ന് ചിന്തിക്കും.
ഇത് ഹാപ്പി,
ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ്
അടുത്ത പടി.
യു ബി ഹാപ്പിയർ ഇഫ് എ മാൻ ഇസ് മാരീഡ് ടു എ മാൻ. പ്രോബ്ലം ഇസ് മാരീയിംഗ് എ വുമൻ.
ഇപ്പോൾ ഈ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിന് പകരം അതിലും നല്ലത് പുരുഷൻ പുരുഷനെ തന്നെ വിവാഹം കഴിക്കുക. അപ്പോൾ കൂടുതൽ
സന്തോഷമുണ്ട്.
ഒരേപോലെയുള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമുണ്ട്.
സ്ത്രീകൾക്ക്
സ്ത്രീകളെ വിവാഹം
കഴിക്കും.
ഞാൻ തമാശ പറയുകയാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്.
ദി സുപ്രീം കോർട്ട് ഓഫ് അമേരിക്ക ഹാസ് സെഡ് ഇറ്റ് ഈസ് എ ലോ ദാറ്റ് മെൻ ക്യാൻ മാരി മെൻ ആൻഡ് ബി മാരിഡ് കപ്പിൾ ഫ്രം നൗ ഓൺ.
അമേരിക്കയിലുള്ള സുപ്രീം കോടതിയുടെ വിധിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി മുതൽ പുരുഷന് പുരുഷനെ വിവാഹം കഴിക്കുകയും അവർക്ക് ദമ്പതിമാരായിട്ട് എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ആ നാട്ടിൽ താമസിക്കുകയും
ചെയ്യും. Believer in a government office clerk said, I will not sign that man marrying a woman. They put her in jail.
ഒരു കോടതിയിലുള്ള വിശ്വാസിയായ ഒരു സ്ത്രീ അവിടെ ജോലി ചെയ്യുമ്പോൾ ആ ഇപ്രകാരം വിവാഹം നടത്തിയ ഒരു പുരുഷ ദമ്പതിമാരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അത് ഒപ്പിട്ട് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്കെതിരെ കേസ് കൊടുത്ത് അവരെ ജയിലാക്കി.
Now what do you think is the next step?
അടുത്ത പടി എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്?
A man will love his dog so much, he will say, I want to marry my dog.
ഒരു മനുഷ്യന് തന്റെ പട്ടിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അപ്പോൾ എനിക്ക് എന്റെ പട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു.
There are many men who love their dogs more than they love their wives.
തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നതിനെക്കാട്ടും കൂടുതൽ തങ്ങളുടെ പട്ടിയെ സ്നേഹിക്കുന്ന പല പുരുഷന്മാരും.
So, once you get into a discussion with the devil, it will always be down, all the way down to hell.
നിങ്ങൾ പിശാചിനോട് ഒരു വാദപ്രതിവാദത്തിന് പോയാൽ അത് താഴെ ദ്വാരാളം വരെ നരകം വരെ നിങ്ങളെ പടിപടിയായി കീഴ് താഴോട്ട് കൊണ്ടുപോയിക്കൊണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പിശാചിനോട് ഒരു വാദപ്രതിവാദത്തിന് പോകാതെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, തിരുവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് തിരുവചനത്തെ
ഉദ്ദേശിച്ചു.
അവിടെ ഒരു സംവാദമില്ല.
ലേൺ ദാറ്റ് ലെസൺ.
ആ പാഠം
ലൈഫ്, ഇൻ യുവർ ഫാമിലി ലൈഫ്,
നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, സഭാ
ജീവിതത്തിൽ ഇപ്രകാരം
അതിൽ കൂടുതൽ യാതൊരു സംവാദവുമില്ല.
And then the woman got into a discussion and said, yes, we can eat all the fruit of the trees, Genesis 3:2, but verse 3, but the fruit which is in the middle of the garden, verse 3, God has said, you shall not eat from it and you shall not touch it.
ഈ പാമ്പിനോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ട തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, കൊടുക്കുകയും വരുത് എന്ന് ദൈവം
കൽപ്പിച്ചിട്ടുണ്ട്.
എന്താണ് ദൈവം യഥാർത്ഥത്തിൽ പറഞ്ഞത്?
ഗോഡ് ഹാസ് ടോൾഡ് ആദം ദാറ്റ് we must not eat from that tree of knowledge of good and evil.
ദൈവം ആദാമിനോട് പറഞ്ഞിരുന്നത് ആ തോട്ടത്തിലെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം പിന്തരുത് എന്നാണ് പറഞ്ഞത്.
ചാപ്റ്റർ 2 വേഴ്സ് 17
രണ്ടാം അധ്യായത്തിന്റെ 17 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞിരുന്നു.
റീഡ് കെയർഫുള്ളി,
വ്യക്തമായിട്ട് നിങ്ങൾ വായിക്കുക, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം
പിന്തരുത്,
തുടരുത് എന്ന് പറഞ്ഞിരുന്നില്ല.
നിങ്ങൾ
എന്നാൽ ഇവിടെ ഹവ്വ അവരുടെ വചനത്തോട് കൂട്ടിച്ചേർത്തതാണ് ഈ തുടരുത്
എന്നുള്ളത്. Temptation with man to add something to what God has said to become more spiritual.
ദൈവം പറഞ്ഞതിനേക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൂടുതൽ ഒരു ആത്മീയ പരിവേഷം ഉണ്ടാകുക എന്നുള്ളത് മറ്റൊരു പരീക്ഷയാണ്.
Second thing, chapter 2:17, God says, you surely die.
17 അധ്യായത്തിൽ ദൈവം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ഉറപ്പോടെ
പറയുന്നു.
എന്നാൽ ഇവിടെ 3 അധ്യായത്തിൽ സ്ത്രീ പാമ്പിനോട് പറയുന്നത് തൊടുകയും
വരുന്നത്
ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം നീ തിന്നാൽ ഒരു പക്ഷേ നീ മരിച്ചേക്കാം.
നോട്ട് ഡെഫിനറ്റ്ലി,
ഉറപ്പോടെ പറയുന്നില്ല.
സോ വട്ട് യു സീ ഈസ് ദിസ്, ഷീ ആഡഡ് സംതിങ് ഡോണ്ട് ടച്ച് ഇറ്റ്, സബ്ട്രാക്റ്റഡ് തിങ്.
ഇവിടെ നീ മരിക്കാതിരിക്കേണ്ടതിന് നീ മരിക്കാനുള്ള സാധ്യതയുണ്ട്, ആ ദൈവം മരിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉറപ്പിന്റെ തീവ്രത കുറച്ചു കളഞ്ഞു, ദൈവം വചനത്തോട് തുടരുത് എന്നൊരു കാര്യം കൂട്ടിച്ചേർക്കുകയും
ചെയ്യും.
ഇന്ന് അതും ഒരു പരീക്ഷയാണ്.
ഫോർ എക്സാമ്പിൾ,
ഉദാഹരണമായി,
ഇഫ് യു ആർ സിക്ക്,
നിങ്ങൾക്ക് രോഗമുണ്ട് എന്നിരിക്കുക,
ഡോണ്ട് ടേക്ക് മെഡിസിൻ,
നിങ്ങൾ മരുന്ന് എടുക്കരുത്.
You read in the New Testament, there is no such verse.
നിങ്ങൾ പുതിയ നിയമം വായിക്കുക, പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്യമില്ല.
That is added by some Pentecostal people.
അത് ചില പെന്തക്കോസ്ത് ആളുകൾ ദൈവവചനത്തോട് കൂട്ടിച്ചേർത്തതാണ്.
You will find that, I'll show you where it is in the Bible. Turn to Revelation chapter 23.
വെളിപ്പാട് പുസ്തകം 23 അധ്യായത്തിലേക്ക് നിങ്ങൾ തിരിക്കുക, അവിടെ നിങ്ങൾക്ക് ആ വാക്യം കാണാം.
Revelation 23.
23 അധ്യായത്തിൽ നിങ്ങൾക്ക് കിട്ടിയോ, വാക്യം കിട്ടിയോ?
Many verses in Revelation 23.
അവിടെ വെളിപ്പാട് 23 അധ്യായത്തിൽ ഇങ്ങനെയുള്ള പല വാക്യങ്ങളുണ്ട്.
I once gave a whole message on Revelation chapter 23.
ഞാൻ ഒരിക്കലും വെളിപ്പാട് പുസ്തകം 23 അധ്യായത്തെ കുറിച്ചുള്ള ഒരു സന്ദേശം തന്നെ നൽകി.
You must eat Saturday as the Sabbath day. That's Revelation 23 verse 2.
നിങ്ങൾ ശനിയാഴ്ച ശബത്തായിട്ട് ആചരിക്കണം. വെളിപ്പാട് പുസ്തകം 23 അധ്യായത്തിലുള്ള വാക്യമാണ് പുതിയ
നിയമം.
അങ്ങനെയുള്ള ശബത്ത് വിഭാഗം അവരാണ് പറയുന്നത്.
Don't take medicine.
മരുന്നെടുക്കരുത്.
Eat Saturday on the Sabbath day.
നിങ്ങൾ ശബത്ത് ശനിയാഴ്ച ശബത്ത് ആചരിക്കണം.
The Bible says men must not cover their head.
ദൈവവചനം പറയുന്നു പുരുഷന്മാർ അവരുടെ തല മുടി തല കവർ ചെയ്യരുത്.
But once you become a bishop in an orthodox church, then you can cover your head.
എന്നാൽ നിങ്ങൾക്ക് ഓർത്തഡോക്സ് സഭയിലുള്ള അല്ലെങ്കിൽ മറ്റേ ഇപ്രകാരമുള്ള സഭയിലുള്ള ഒരു ബിഷപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തല മൂടാം. അതുവരെ നിങ്ങൾ തല
മൂടരുത്.
ഇതൊക്കെ എവിടുന്നാ വന്നത്?
റെവലേഷൻ ചാപ്റ്റർ 23,
വെളിപ്പാട് പുസ്തകം 23
അധ്യായം.
ആളുകൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നതൊക്കെ ഒരു ചെറിയ
കാര്യമാണ്.
അവ പറഞ്ഞു ഒരു ചെറിയ കാര്യമല്ലേ തുടരുത്.
ബട്ട് വെൻ യു ഗോ ബിയോണ്ട് സ്ക്രിപ്റ്റ്, യു എൻഡ് അപ് ഡിസോബെയിങ് ഓൾ സ്ക്രിപ്റ്റ് ഓൾസോ.
എന്നാൽ നിങ്ങൾ ദൈവവചനത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ ദൈവവചനത്തെ ഉള്ള മുഴുവൻ
കാര്യങ്ങളും
നിങ്ങൾ നിശ്ചയം മരിക്കുമെന്ന് ദൈവം പറഞ്ഞാൽ നിശ്ചയം മരിക്കുമെന്ന് തന്നെ നിങ്ങൾ പറയണം.
You know, I have shown you many times how God said, and Jesus said in Matthew 5, that anger can lead you to hell.
പല ആവർത്തിക്കുന്നു. മത്തായി 5 അധ്യായത്തിൽ, അഞ്ചാം അധ്യായത്തിൽ കോപം നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും എന്ന്
പറഞ്ഞിട്ടുണ്ട്.
സ്ത്രീകളെ മോഹിച്ചാൽ അത് നിങ്ങളെ നരകത്തിൽ എത്തിക്കുമെന്ന്
പറഞ്ഞിട്ടുണ്ട്.
അത് നമുക്ക് മാറ്റിക്കൊണ്ട് യേശുക്രിസ്തു അത് നരകം എന്ന് ശരിക്കും ഉദ്ദേശിച്ചിട്ടില്ല. ഗ്രീക്കിലുള്ള ഒറിജിനൽ പദം എന്ന് പറയുന്നത് ഗെഹന്ന എന്നാണ്.
ഗെഹന്ന വാസ് എ പ്ലേസ് ഔട്ട്സൈഡ് ജെറുസലേം വേർ ദേ ത്രൂ ഓൾ ദി ഗാർബേജ്.
അവിടെ ജെറുസലേമിന്റെ പുറത്ത് അവര് ഈ അഴുക്ക് ഒക്കെ കൊണ്ട് ഇട്ടിരുന്ന സ്ഥലമാണ് ജനവും.
വാട്ട് ജീസസ് മെന്റ് വാട്ട് യു വിൽ നോട്ട് ബി യൂസ്ഫുൾ ഇൻ ഗോഡ്സ് കിംഗ്ഡം.
അതിന്റെ അർത്ഥം നിങ്ങൾ അങ്ങനെ ചെയ്താൽ കോപിച്ച മോഹിച്ച നിങ്ങൾ ദൈവരാജ്യത്തിൽ അത്ര പ്രയോജനം ഉണ്ടാവുകയില്ല എന്ന്
ലൈക്ക് ഗോഡ്
നിങ്ങളും ഒരു ഇപ്രകാരം ഒരു ചവർ പോലെ ആവും.
If you get angry, you will start to
ningal kovapettal allengil ningale
mohicha. It's very clever, especially when some preachers use Greek and Hebrew, everybody gets, oh, this must be really true.
Kila sathagayane ingane Greekum Hebrewum okke upayogichu ingane parayumbo ningal vicharikkum, oh, adu serikku adu seriyallalle.
Some churches, preachers who specialize in this is what moola vaakyam ingeyana parayana.
Idella specialist undu moola vaasha.
Then you can't argue with that because you don't know what that means.
നിങ്ങൾക്കറിയില്ലല്ലോ അതുകൊണ്ട് അവരോട് നമുക്ക് ഇത് ചോദിക്കാനും പറ്റത്തില്ല. മൂലഭാഷ എങ്ങനെയാണ്?
You say something, they say no. മൂലഭാഷ says this.
നിങ്ങളെ പേര് പറഞ്ഞാൽ അവർ പറയും അങ്ങനെയല്ല മൂലഭാഷ എങ്ങനെയാണ്?
We know what I tell them.
ഞാൻ അവരോട് എന്താണ് പറയുന്നത് അറിയാം.
This Bible was written by 20-30 scholars who know more of Greek and Hebrew than you.
നിങ്ങളെക്കാട്ടിലും ഗ്രീക്കും ഹീബ്രുവും ഒക്കെ അറിയാവുന്ന ആളുകളാണ് ഈ 20-30 അങ്ങനെയുള്ള സ്കോളേഴ്സാണ് ഈ വേറെ ഒന്നും എഴുതി.
ഐ കൻ ട്രസ്റ്റ് ദം മോർ ദാൻ യു.
നിങ്ങളെക്കാട്ടിലും അധികമായിട്ട് എനിക്ക് അവരെ വിശ്വസിക്കാം.
ഐ'm just trying to tell you how the devil thinks he will bond you.
എങ്ങനെയാണ് ആളുകളെ ഇപ്രകാരം ബന്ധനത്തിലേക്ക് പിശാച് നയിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
You read the first lie spoken in the Bible.
വേദപുസ്തകത്തിൽ നാം കാണുന്ന ഏറ്റവും ആദ്യത്തെ കളവ് ഏതാണെന്ന് ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കളവ്
മൂന്നാമത്തെ
നിങ്ങൾ മരിക്കുകയില്ല.
യു വിൽ നോട്ട് ഗോ ടു ഹെൽ.
നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക് പോവുകയില്ല. മരണം എന്ന് പറയുന്നത് നിത്യമായ മരണമാണ്.
I know why there was a problem here. The devil doesn't want you to hear that.
അത് കേൾക്കാൻ കുട്ടികൾ താല്പര്യമില്ല. അത് കണ്ടോ തക്ക സമയത്ത് മയക്കിന് പ്രശ്നം വരുന്നത്.
യു വിൽ നോട്ട് ഗോ ടു ഹെൽ.
നിങ്ങൾ നരകത്തിലേക്ക് പോവുകയില്ല.
Even if you disobey God.
നിങ്ങൾ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിലും.
Beware of that. A lot of people preaching that today.
ഇന്ന് പല ആളുകളിൽ ഇത് പ്രസംഗിക്കുന്നുണ്ട്.
പ്രചാരങ്ങളായിരിക്കും. How can a God of love send anybody to hell?
ദൈവത്തിന്റെ ദൈവം സ്നേഹിക്കുന്ന ഈ ദൈവത്തിനെ എങ്ങനെയാണ് ആളുകളെ നരകത്തിലേക്ക് വിടാൻ കഴിയുന്നത്?
Clever people think without using their human wisdom. Yeah, that's right. How can a loving God send anybody to hell?
ബുദ്ധിയുള്ള ആളുകൾ അവരുടെ മാനുഷികമായ ജ്ഞാനം ഉപയോഗിച്ച് അതിനോട് ചേർന്ന് ശരിയില്ലേ, ഇങ്ങനെ സ്നേഹിക്കുന്ന ദൈവത്തിന് എങ്ങനെയാണ് ആളുകളെ നരകത്തിൽ വിടാൻ കഴിയുക?
You read the New Testament. Who preached about hell more than anybody else?
നിങ്ങളുടെ ഈ പുതിയ നിയമം വായിക്കുക. മറ്റാരെക്കാട്ടിലും അധികം നരകത്തെ കുറിച്ച് സംസാരിച്ചത് പ്രസംഗിച്ചത് ആരാണ്?
ദിനോ ഹു ഇസ്?
അതാരാണ് നിങ്ങൾക്കറിയാമോ?
ജീസസ്.
യേശു.
He spoke more about hell because he came from heaven to know what hell is like.
സ്വർഗത്തിൽ നിന്നും വന്ന് നരകം എങ്ങനെയുള്ളതാണ് എന്ന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് യേശു നരകത്തെ കുറിച്ച് ഏറ്റവും
അധികമായിരുന്നു.
യേശുക്രിസ്തുവിനെ പോലെ ഒരു പ്രസംഗം കൂടുതൽ ലാളിത്യം തോറും നരകത്തെ കുറിച്ച് കൂടുതലായിട്ട് അദ്ദേഹം
സംസാരിക്കും.
യേശുക്രിസ്തുവിനെ പോലെ അല്ല എങ്കിൽ അവൻ നരകത്തെ കുറിച്ച് കുറവായിട്ട് മാത്രമേ
സംസാരിക്കുകയുള്ളൂ.
നിങ്ങളുടെ സഭയിൽ നരകത്തെ കുറിച്ച് നിങ്ങൾ എത്രത്തോളം
കേൾക്കാറുണ്ട്?
ആ പ്രസംഗം യേശുക്രിസ്തുവിനെ പോലെ എത്രത്തോളം ആയിട്ടുണ്ട് എന്നതിന്റെ ഒരു തെളിവ്
കൂടിയാണ്.
യേശുക്രിസ്തു എപ്പോഴും നരകത്തെ കുറിച്ചല്ല പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് യേശു നരകത്തെ കുറിച്ച് പ്രസംഗിച്ചു.
The first sin mentioned in the Bible is lying.
വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ പാപം കള്ളം പറയുന്നതാണ്.
You know what is the last thing mentioned in the Bible?
വേദപുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ഏറ്റവും അവസാനത്തെ പാപം എന്താണ് എന്ന്
നിങ്ങൾക്കറിയാം.
പുസ്തകം 22-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം.
ലൈ
കള്ളം.
First thing and last thing in the Bible is telling lies.
ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ഒന്നാമത്തെ പാപവും അവസാനത്തെ പാപവും ഭോഷ്കാണ്.
That is why one of the first things we must teach our children is to not tell lies.
அதுதான் நம்முடைய குழந்தைகளை நாம் ஆதிக்கம் படுத்திக்கேண்ட ஒரு பாடம். கனவு பகிர்றது
என்னுள்ளது
குழந்தைகளோடு அவரை ஜனப்பதற்கு ரெண்டு பிரதானப்பட்ட காரியங்கள் உண்டு.
ஆனர் யுவர் ஃபாதர் அண்ட் மதர் அண்ட் ஆல் ஓல்டர் பீப்பிள்.
நீங்களுடைய மாதாபிதாக்களை எல்லா முதிர்ந்த ஆளுகளையும் நீங்கள்
பெருமாறி
எப்பொழுதும் பெருமானத்தோடு
சொன்னீங்க.
ஒருக்கிலும் களவு
குறைவது
நம்முடைய குஞ்சுகளை நாம் படிப்பிக்கின்ற பிரதானப்பட்ட ரெண்டு காரியங்களில் இருக்கிறோம்.
And then the next thing the devil does, Genesis 3 verse 5, tell you that God does not love you.
தெய்வம் நீங்களை சிநேகிக்கவில்லை.
How many Christians have been deceived by that lie?
ஆ கள்ளம் மூலம் எத்தனை கிறிஸ்தியானிகளான வஞ்சிக்கப்பட்டுள்ளது.
You pray so much and the child still died.
நீங்கள் இத்தனை பிரார்த்திக்க எந்தக்கும் நீங்களுடைய குஞ்சு மரிச்சு
போயிட்டு
பிரார்த்திச்சு
கொஞ்சம்
ஒரு நொடி நேரம் கொண்டு சௌக்கியமாக்குவது ஒருத்தின் கழியமாயிருந்தோ
ஆளுகளை
எத்த பெட்டதோ அந்த
எந்த
ஒன்று குஞ்சினை சௌக்கியமாக்குவாங்க.
God doesn't really love you. Devam ningale seyidu puts a thought into your head.
Angane oru chintha ningale
manasilekku kondu vandu chesunna vishayam.
Anja vakithil adana parayunnu.
You know why God doesn't want you to eat from this tree?
Ee vakithil nee kadikkirathu enna devam
parayunnu. Kaaranam endala mari. If you eat it, you'll be like him.
Kaaranam avangal thinnal nee thinnal nee devathe pole yaarum.
And he doesn't want you to be like him.
Avane pole yaaranam enna avanu taatpariyilla.
Jesus came to earth to teach us that he wants us to be like him.
Namme avare pole aakkuvan vendiya yesu kristu ee bhoomilekku vandathu.
The whole purpose of Christ coming to earth was to make us like Jesus.
Ee bhoomilekku yesu kristu vandathunde aa uddesham thanne namme avare pole aakkuvan vendiya.
The devil says no, God doesn't want you to be like him.
Enna illa vishayam parayunnu avare pole aagunnathu.
It's lying. Jesus says in John 8:44, the devil is a liar from the beginning. And then, so the woman saw. Now see what happens. Once you started questioning the word of God, and once you started questioning the love of God, two things the devil always will tempt you with. Word of God doesn't mean exactly that. Are you sure God loves you so much? I want to tell you young people, if you begin to doubt these two things, the devil has got you.
ഈ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ പിശാചന് നിങ്ങളെ
പിടിമുറുക്കുവാൻ
നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടുകൊള്ളുക, നിങ്ങളുടെ പണം
നഷ്ടപ്പെട്ടുകൊള്ളുക,
ദൈവവചനത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ
നഷ്ടപ്പെട്ടു.
നിങ്ങൾ ഒരു വളരെ മോശക്കാരനായ ഒരു പാടുകയാണെങ്കിൽ പോലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നിങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾ
സംശയിക്കരുത്.
ഈ രണ്ട് കാര്യങ്ങളിലാണ് എന്റെ പാദങ്ങൾ ഞാൻ
ഉറപ്പിക്കുന്നത്.
ദൈവവചനം മുഴുവനുമായി ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവത്തിന്റെ വചനമാണ്.
I believe it and studied it for 55 years and I know it's true.
ഞാൻ അത് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ അത് പഠിക്കുന്നു. അത് സത്യമാണെന്ന് എനിക്കറിയാം.
God loves me.
ദൈവം എന്നെ
സ്നേഹിക്കുന്നു. Many things that have happened in my life, my family life, I can't explain, but I say God still loves me.
എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഒരു കാര്യം അറിയാം, എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല എന്നതുകൊണ്ട് അവൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം.
ട്രാഫിക് ലൈറ്റ് റെഡ് ആൻഡ് യെല്ലോ ആൻഡ് ഗ്രീൻ.
ട്രാഫിക് ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചുവപ്പ് മഞ്ഞ പച്ച.
ഗോഡ്സ് ആൻസേഴ്സ് ടു പ്രയർ ആർ ലൈക്ക് ദാറ്റ്.
പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന ഉത്തരങ്ങളും ഈ മൂന്ന് തരത്തിലാകാം.
സംടൈംസ് റെഡ് നോ.
ചിലപ്പോൾ ഇല്ല, തരില്ല, വേണ്ട, ചുവപ്പ്.
Not good for you.
അത് നിനക്ക് നല്ലതല്ല.
If your 5-year-old asks you for 1,000 rupee note, you won't give it to him.
5-year-old കുട്ടിക്ക് 1,000 രൂപയുടെ നോട്ട് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുകയില്ല. നിനക്ക് അതിപ്പോൾ
ആവശ്യമായ
ഒരു കളിപ്പാട്ടം വേണോ ഞാൻ
തരാം.
നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം ചിലപ്പോൾ വേണ്ട എന്ന്
പറയും. Orange, which means yellow, which means wait.
ചിലപ്പോൾ മഞ്ഞ. നീ കാത്തിരിക്കുക, കാത്തിരിക്കുക. കുറച്ചു കാലം നീ കാത്തിരിക്കുക, ഒരുപക്ഷെ അതിനുശേഷം ഞാൻ ചിലപ്പോൾ പശ നിനക്ക് പോകാം, ഇപ്പോൾ
തരാം.
അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത് എന്റെ എല്ലാ പ്രാർത്ഥനയ്ക്കും എനിക്ക് ഉത്തരം ലഭിച്ചു.
സംസ്ഥാനം നോ,
ചിലപ്പോൾ ഉത്തരം വേണ്ട, ചിലപ്പോൾ കാത്തിരിക്കുക, ചിലപ്പോൾ ഉത്തരം.
സോ അതെ, ഇഫ് ഐ ടെൽ യു ഇൻ 55 ഇയേഴ്സ് ആസ് എ ബിലീവർ, ഗോഡ് ഹാസ് ആൻസർഡ് എവരി പ്രയർ ഓഫ് മൈൻ.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണെന്നിരിക്കട്ടെ, കഴിഞ്ഞ 55 വർഷത്തിൽ ഞാൻ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലായ്പ്പോഴും അത് അതെ എന്നായിരുന്നു എന്നല്ല. പല സമയങ്ങളിലും അത് ഇല്ല, വേണ്ട എന്ന് പറയുന്ന ചുവപ്പ്
ലൈറ്റ് ആണ്.
എന്തുകൊണ്ടാണ് ഈ ട്രാഫിക് ലൈറ്റ് ചുവപ്പ് ലൈറ്റ് കത്തുന്നത്?
Save you from an accident, from traffic coming the other way.
മറ്റേ വഴിയിലൂടെ വരുന്ന ട്രാഫിക്കിന്റെ വണ്ടികൾ പോകുമ്പോഴുള്ള ആക്സിഡന്റിൽ നിന്ന് നിന്നെ കാക്കുവാൻ
വേണ്ടിയാണ്. God does red is to save me from calamity in my life, so I won't give that to you.
എന്റെ ജീവിതത്തിൽ തുടർന്ന് വരാമാവുന്ന അനിഷ്ട സംഭവങ്ങളിൽ നിന്നെ കാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഇതിനോട് എനിക്ക് തരില്ല എന്ന് പറയുന്നത്.
And he, God loves me even when he says no.
എനിക്ക് വേണ്ട എന്ന് പറയുമ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരു
ദൈവമാണ്. Even when he says wait.
കാത്തിരിക്കുക എന്ന് പറയുമ്പോഴും അവരെ സ്നേഹിക്കുന്നു.
But the devil says, see, God doesn't love you, that's why he said no.
എന്നാൽ പിശാചി നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കും, അവൻ വേണ്ട എന്ന് പറഞ്ഞില്ലേ, കണ്ടോ ദൈവം
അവൻ
അവിടെ 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 ഈ ചുവപ്പ് ലൈറ്റിൽ കത്തിച്ചത് നിന്നെ ഒരു അപകടത്തിൽ നിന്ന് സൂക്ഷിക്കുവാൻ വേണ്ടിയാണ്.
സോ നൗ ദി ഡെവിൾ ഹാസ് ഗോട്ട് ഹോൾഡ് ഓഫ് ഹിം ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി.
ഇപ്പോൾ അവയെ പിശാചി മിക്കവാറും മുഴുവനുമായിട്ട് പിടിച്ചു.
Then the God, the devil showed the woman, verse 6, see the tree is good for your food.
ആറാം വാക്യത്തിൽ തുടർന്ന് അവൻ ആ വൃക്ഷഫലം അവനെ കാണിച്ചിട്ട് പറയുന്നത് വൃക്ഷഫലം തിന്നുവാൻ നല്ലതാണ്.
Food is a good thing. God only has created food for us.
ഭക്ഷണം നല്ലതാണ്, ദൈവം തന്നെയാണ് നമുക്ക് വേണ്ടി ഭക്ഷണം സൃഷ്ടിച്ചത്.
Food must not become our God.
എന്നാൽ ഭക്ഷണം നമുക്ക് ഒരു ദൈവമായി മാറുന്നു.
Philippians 3 says about some people whom their stomach is their God.
നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്ന ചിലരെ സംബന്ധിച്ചോളം ഭക്ഷണം, വയറ് അവരുടെ ദൈവമാണ് എന്ന് ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുന്നു.
You know that word Philippians in chapter 3?
ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലെ ആ വാക്യം നിങ്ങൾക്കറിയാമോ?
You know Philippians in chapter 3 and verse 19.
ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം.
Some people, their stomach, their appetite is their God.
അവരുടെ ദൈവം വയറ്.
Is your stomach your God?
നിങ്ങളുടെ വയറാണോ നിങ്ങൾക്ക് ദൈവം?
See, we all love good food.
നാം എല്ലാവരും നല്ല ഭക്ഷണം ആഗ്രഹിക്കുന്നവരാണ്.
But if you steal to eat food, then that's wrong.
എന്നാൽ നിങ്ങൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഭക്ഷണം മോഷ്ടിച്ചത്
തെറ്റാണ്. If you love food more than you love God, that's also wrong.
നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ നിങ്ങളുടെ ഭക്ഷണത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്.
That is why God, Jesus told us to fast.
അതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മോട് ഉപവസിക്കണം എന്ന് പറഞ്ഞത്.
Particularly when you are young, it's good to learn to fast so that your stomach does not become your God.
പ്രത്യേകിച്ച് നിങ്ങൾ ചെറുപ്പക്കാരായിരിക്കുമ്പോൾ നിങ്ങൾ ഉപവസിക്കുന്നത് നിങ്ങളൊരു ശീലമാക്കണം.
You will not die if you miss one meal or three meals in a week.
നിങ്ങളുടെ വയറ് നിങ്ങൾക്ക് ദൈവമായിരിക്കരുത്. നിങ്ങൾ ഒരാഴ്ചയും ഒന്നോ രണ്ടോ മൂന്നോ ഭക്ഷണം നിങ്ങൾ വെടിയുന്നത് കൊണ്ട് നിങ്ങൾ മരിക്കുകയില്ല. എന്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഞാൻ ഓരോ ആഴ്ചയും ഒരു ദിവസം ഞാൻ ചിട്ടയായി ഞാൻ ഉപവസിക്കുമായിരുന്നു. ഞാൻ ലിക്വിഡ് ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കുമായിരുന്നു. വെള്ളം മാത്രമേ ഞാൻ കുടിക്കുകയുള്ളൂ.
നോ സോളിഡ് ഫീ, നോ സോളിഡ് ഫുഡ്സ്.
ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കുകയില്ല.
And that thereby I conquered food as a god.
Angane yes ee bhakshanam enna ee devate bhakshanam or devam aavade naan jeichu.
You got to put that idol under your feet.
Avaru vigrahate enne kaathiga.
See, many people don't worship idols of bronze and gold and all that. They worship food.
ഓടിന്റെയും സ്വർണ്ണത്തിന്റെയും ഒന്നും വിഗ്രഹങ്ങളെ വണങ്ങാത്തവരാണ് നമ്മൾ ചുമതലവാറുക. എന്നാൽ പലരും ഭക്ഷണത്തെ
വണങ്ങുന്നവരാണ്.
ഉപയോഗിക്കുന്ന ഒരു
അവിടെ
രണ്ടാമതായിട്ട് അത് കാണുവാൻ നല്ലത് എന്ന് പറയും.
He likes to observe things with our eyes. There is something we should not observe because they will tempt us.
നമുക്ക് പരീക്ഷ ഉളവാക്കും എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നാം നോക്കുവാനായിട്ട് പാടില്ല.
ഈ പ്രോവർബ്സ് 6
പ്രസ് വാക്യങ്ങൾ ആറാം അധ്യായങ്ങൾ നോക്കുക.
When you see a pretty woman,
സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കാണുമ്പോൾ
പ്രോവർബ്സ് 6:25, ഡോണ്ട് ഡിസൈർ ഹർ ബ്യൂട്ടി ഇൻ യുവർ ഹാർട്ട്.
അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്.
നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹർ ബോഡി.
അവളുടെ ശരീരത്തെ കുറിച്ചല്ല പറയുന്നു, അവളുടെ
സൗന്ദര്യം.
എന്റെ ഹൃദയത്തിൽ മോഹിച്ച് നീ പിശാചിനാൽ പിടിക്കപ്പെടുവാൻ
സാധ്യതയുണ്ട്.
നമ്മുടെ കണ്ണ് പല തരത്തിൽ നമ്മെ വശീകരിക്കുവാൻ സാധ്യതയുണ്ട്.
യു സീ സംബഡി എൽസ് ഹാവിംഗ് സംതിങ് ആൻഡ് യു സീ യുവർ ഐസ് ആൻഡ് സേ ഐ ഓൾസോ വാണ്ട് ഇറ്റ്.
മറ്റൊരു വ്യക്തിക്ക് ഉള്ള ഒരു കാര്യം നിങ്ങൾ കാണുമ്പോൾ അത് എനിക്കും വേണമെന്നുള്ള ഒരു മോഹം നിങ്ങളിൽ
ഉളവാകുന്നു.
ആ സ്ത്രീ ഒരു നല്ല സാരി ഉടുത്തിരിക്കുന്നു. ഭർത്താവിനോട് പറയുന്നു, എനിക്ക് അതുപോലെ ഒരു സാരി വേണം
കേട്ടോ. അല്ലെങ്കിൽ
അവരോട് പോയി ചോദിക്കുന്ന സാരി എനിക്ക് തരുമോ.
നോബഡി
അങ്ങനെ ആരും ചോദിക്കില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്?
പീപ്പിൾ ഹാവ് ആസ്ക്ഡ് മൈ വൈഫ് ഫോർ ദിസ് നൈസ് സാരി, കാൻ യു ഗിവ് ഇറ്റ് ടു മീ.
എന്റെ ഭാര്യയോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇത് നല്ല സാരിയാണ് എനിക്ക് തരുമോ.
സോ കോൾഡ് ബിലീവേഴ്സ്, അമേസിംഗ് വാട്ട് ഓൾ ഹാപ്പൻസ് അമംഗ് ബിലീവേഴ്സ്.
വിശ്വാസികളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത്ഭുതകരമാണ്.
Tonight to the eyes, be careful that your eyes don't tempt you. The devil uses it to make you sin.
നിങ്ങളുടെ കണ്ണുകൾ ആകർഷണമായി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിലൂടെ പിശാചിനെ വശീകരിക്കാൻ നിങ്ങൾ
ശ്രമിക്കുക.
നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ വീട്ടിൽ അവിടെ ഒരു വിലയേറിയ ഉപകരണത്തെ നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് അത് വാങ്ങുവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും അത് വേണമെന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾ ഉടനെടുക്കുന്നു.
മറ്റൊരു കാര്യം
ജ്ഞാനം പ്രാപിക്കുവാനുള്ള ഞാനൊരു ജ്ഞാനിയായ ബുദ്ധിപൂർവ്വമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ഭാവം.
ഞാൻ
വളരെ ജ്ഞാനിയാണ് എന്ന് മറ്റുള്ളവർക്ക് ഒരു തോന്നൽ കൊടുക്കുവാനായിട്ട് ഉള്ള ശ്രമം അത്
പിശാചിലാണ്.
ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടി ഇന്റർനെറ്റ് എല്ലാവരുടെയും വീടുകളിൽ പോയി പല കാര്യങ്ങൾ വായിച്ചു.
I have seen people who are once with TFT who have gone astray going to the internet reading all types of rubbish.
ഇങ്ങനെയുള്ള എല്ലാ ശബ്ദം ചവറും ഇന്റർനെറ്റിൽ പോയി വായിച്ച് ഒരു കാലഘട്ടത്തിൽ ജിയോസിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് ദൈവത്തെയും ദൈവസഭയിൽ നിന്ന് വിട്ട്
മാറിപ്പോയിട്ടുണ്ട്.
എന്ന് ഏതെങ്കിലും ബുദ്ധിപ്രമം പിടിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ വിശ്വസിച്ച് അവരും
വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു.
കഴിഞ്ഞ അവസാന നാളുകളെ കുറിച്ച് ഇതാ ചന്ദ്രൻ ചുവന്നിരിക്കുന്നു.
And the mark of the beast,
മൃഗത്തിന്റെ
അടയാളം. Types of things around the internet. Foolish believers who want to show that they are wise.
അവരെ ജ്ഞാനികളാണ് എന്ന് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന പോഷന്മാരായ
വിശ്വാസികൾ
അവരെ തെറ്റിച്ചവരെ.
Don't try to get a reputation to be wise.
ജ്ഞാനിയാണ് എന്നുള്ള ഒരു പേര് നിങ്ങൾ ആഗ്രഹിക്കരുത്.
And some people forward these internet links to me, I just delete it. I have no time to listen to all this rubbish.
ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചില ആളുകൾ കണ്ട് എനിക്ക് വായിക്കാറുണ്ട്. ഞാൻ ഉടനെ ഇത് വായിച്ചാൽ എന്റെ മനസ്സിന് നല്ല വാക്കുകയില്ല എന്ന് പറഞ്ഞു
തന്നെയാണത്.
അവളോട് കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനും
അവൾ ചെയ്തു. Her husband was with her.
ഭർത്താവ് അവളോട് ഒപ്പമായിരുന്നു.
Why didn't she consult and say, what do you think, Adam, should I listen to this advice or not?
അതെ, ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഈ പാമ്പ് പറയുന്ന ഈ ആലോചനയ്ക്ക് ഞാൻ ചെവി കൊടുക്കണമോ വേണ്ടയോ?
If only that first wife had asked her husband, the story may have been different.
ആദ്യത്തെ ആ ഭാര്യ തന്റെ ഭർത്താവിനോട് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ കഥ ചരിത്രം തന്നെ
മാറുമായിരുന്നു.
നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ചോദിക്കാതെ നിങ്ങൾ തന്നിഷ്ടകാരികളായി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് ദൃശ്യാദി നിങ്ങളെ പ്രേരിപ്പിക്കുമെന്നതാണ് മറ്റൊരു
കാര്യം.
ഭർത്താവിനെ നിങ്ങൾക്ക് തലയായിട്ടാണ് ദൈവം നൽകിയതെങ്കിലും നമ്മളുടെ കാണുന്ന മറ്റൊരു ഇവിടെ ഈ ഭാര്യയും പാമ്പും തമ്മിൽ ഇങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളാണ് എവിടെയായിരുന്നു? ആദാം വാവളിച്ച്
നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഈ സംഭാഷണം കേട്ടുകൊണ്ട്
വാവളിച്ചുകൊണ്ടിരിക്കുന്നു.
തന്റെ ഭാര്യയെ പിടിച്ചു മാറ്റിക്കൊണ്ട് ശിഷ്യനോട് നീ ഇപ്പൊ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഭാര്യയുടെ കൈവരിച്ച്
വൈകല്യം
എല്ലാ മൃഗങ്ങളുടെ പേരും അധികാരം കൊടുത്ത ആദം എന്തുകൊണ്ടാണ് ആ പാമ്പിനോട് നീ വായടച്ചു നിൽക്കുവാൻ
പറയുന്നത്?
ഇന്നത്തെ പല ഭർത്താക്കന്മാരെ പോലെയുമായിരുന്നു. പിശാചി തങ്ങളുടെ വീട്ടിലേക്ക് നേരിട്ട് കയറി വന്നാലും അവര് തങ്ങളുടെ വായ
പൊളിച്ചുകൊണ്ട്
നിങ്ങൾ എതിർപ്പ് നിൽക്കുക, അവർ നിങ്ങളെ
തോടിപ്പോകും.
ആപ്പിൾ അവന്റെ വായിലോട്ട് തന്നെ തള്ളി കയറ്റി അവിടെ വാവളിച്ചുകൊണ്ടാണല്ലോ നിന്നത്. എന്തൊരു പോഷനായ മനുഷ്യൻ.
Maybe he loved his wife so much and said, okay, my wife has fallen, let me also fall into sin with her.
തന്റെ ഭാര്യയെ വളരെയധികം സ്നേഹിച്ചുകൊണ്ടായിരിക്കും, എന്റെ ഭാര്യ വീണല്ലോ, ഏതായാലും ഞാനും മോളോടൊപ്പം അവൾക്ക് ഒരു കൂട്ട് കൊടുത്തുകൊണ്ട് വീഴാം.
She is going to hell, let me go to hell with her.
അവൾ നരകത്തിലേക്ക് എന്നെ പോകുന്നത്, എനിക്കും അവളുടെ സാന്നിധ്യം നഷ്ടപ്പെടരുത്, ഞാനും അവളോടൊപ്പം നരകത്തിലേക്ക് പോവാം.
Don't be a foolish husband like that.
അങ്ങനെയുള്ള ഒരു പോഷനായ ഭർത്താവായിരിക്കും മാറരുത്.
And then see what happened.
അത് ചെയ്ത ഉടനെ അവരുടെ കണ്ണ്
തുറന്ന്
കണ്ണ് തുറന്ന് തങ്ങൾ പാപം ചെയ്തു
എന്നാണ്.
അവർ പാപം ചെയ്തു എന്ന് മാത്രമല്ല, അവര് അന്യോന്യം അവര്
ഒളിവാൻ തുടങ്ങി.
അവര് അത്തീല കൂട്ടി തുന്നി അവര് തങ്ങൾക്ക് പണി അവിടെ തോട്ടത്തിൽ വേറെ ആരുമില്ലല്ലോ.
എന്തിനാണ്
അവര് അന്യോന്യം ഇങ്ങനെ മൂടി മറക്കുന്നത്?
ബിക്കോസ് സിൻ ബ്രിംഗ്സ് എ ഹൈഡിംഗ് നേച്ചർ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓൾസോ.
പാപം ഇപ്രകാരം ഭാര്യയും ഭർത്താവിനും ഇടയിൽ ഒരു മറയെ കൊണ്ടുവരും. നിങ്ങൾ ശ്രദ്ധാലുക്കളായി.
That is how the devil brought a division not only between man and God but also between a man and his wife.
പാപത്തിലൂടെയാണ് പിശാച് ദൈവവും മനുഷ്യനും തമ്മിൽ, അത് മാത്രമല്ല മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഒരു വേർപിരിയിനെ
കൊണ്ടുവരുന്നത്. And like that you destroy your relationship with your fellow human being.
ദൈവത്തോടും അതുപോലെ തന്നെ നിങ്ങളോട് കൂടെയുള്ള സഹവിശ്വാസികളോടുമുള്ള ബന്ധത്തെ വിച്ഛേദിക്കുവാൻ പിശാച് ആഗ്രഹിക്കുന്നു.
And then when God came into the garden,
അതേ തുടർന്ന് ദൈവം തോട്ടത്തിലേക്ക്
വന്നപ്പോൾ,
എട്ടാം വാക്യം,
the man and his wife were hiding in the tree.
അവിടെ ഇതാ മനുഷ്യനും ഭാര്യയും തോട്ടത്തിൽ
ഒളിച്ചിരിക്കുകയാണ്.
പാപം മനുഷ്യനെ പോഷനാക്കി മാറ്റുന്നു.
What is the stupidity here to hide behind a tree and think that God cannot see you?
വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു ദൈവത്തിന് എന്നെ കാണുവാൻ കഴിയില്ല എന്ന്
ചിന്തിക്കുന്നതാണ്.
വൃക്ഷത്തിന്റെ പുറകിൽ പോയി ഒളിക്കുക, ദൈവം എന്നെ കാണുന്നില്ല എന്ന് ചിന്തിക്കുക. അതാണ് ഇവിടെ നാം കാണുന്നത്.
You see the love of God.
Adam
should have been the one who came running out and said, God, where are you? I want you. But it is God saying, where are you? That is Jesus coming to the earth. When Jesus came to earth, it was the Lord God coming to earth and saying, man, where are you?
മനുഷ്യനെ തേടി വരുന്ന ദൈവത്തിന്റെ ശബ്ദമാണ് യേശുക്രിസ്തുവിലൂടെ നാം കാണുന്നത്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന മനുഷ്യനാണ് എവിടെ എന്ന് ചോദിക്കുന്നു. മനുഷ്യൻ
ഓടിക്കുന്നു,
പറയുന്നു, ഞാൻ ഭയപ്പെട്ട ഓടിച്ചു.
Who told you you are naked? Did you eat from the tree?
No.
Important principle here.
ഇവിടെ വളരെ പ്രധാനപ്പെട്ട
God know that they have eaten from the trees?
ഈ വൃക്ഷ ഫലം തിന്നു എന്ന് ദൈവത്തിന് അറിയാമായിരുന്നോ?
Yes or no?
നിങ്ങൾ
പറയാതെ
അറിയാമായിരുന്നോ? അതെ. ചോദ്യം ചോദിക്കുന്നത്
because he wants man to confess his sin.
തന്റെ പാപം മനുഷ്യന് ഏറ്റു പറയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
He knows your sin, but he wants you to confess it, then only he can produce the delivery.
നിങ്ങൾ പാപം ചെയ്തു എന്ന് ദൈവത്തിന് അറിയാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തെ ഏറ്റു പറഞ്ഞാൽ മാത്രമേ നിങ്ങളെ
വിടുവിക്കുകയുള്ളൂ.
എന്നാൽ മനുഷ്യന്റെ സ്വഭാവം നിങ്ങൾ പ്രതിക്കും.
Refusing to take the blame.
അവൻ ആ കുറ്റം ഏറ്റെടുക്കുന്നതിന് പകരം
pointing at somebody else.
മറ്റൊരു വ്യക്തിക്ക് നേരെ വിരൽക്കുന്നു.
She, അവൾ told, gave it to me.
അവളാ എനിക്ക് തന്നത്.
Trying to put the blame on somebody else.
മറ്റൊരു വ്യക്തിയുടെ മേൽ കുറ്റം ആരോപിക്കും.
Instead of saying, yeah, I'm sorry God, I opened my mouth and I ate it.
ദൈവമേ, ഞാൻ വാതുറന്നു, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞ്
കുഞ്ഞുങ്ങളെ
നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. പലപ്പോഴും നിങ്ങൾക്കും അവളാണ് എന്നെ ആദ്യം കാണിച്ചത്, അവളാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് വിരൽ കൊണ്ടുവാനുള്ള പ്രകടനങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ?
ഈവൻ അമംഗ് അഡൾട്സ്,
മുതിർന്ന ആളുകൾക്കിടയിൽ പോലും.
ഐ ടോൾഡ് യു സോ മെനി ടൈംസ്, ഡോണ്ട് ഡു ദാറ്റ്.
ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ, നീ അങ്ങനെ ചെയ്യരുത്.
യുവർ ഫോൾട്ട്.
നിന്റെ എല്ലായ്പ്പോഴും മറ്റൊരുത്തരെ
എപ്പോഴും
വിരൽ
ചൂണ്ടിക്കൊണ്ടിരിക്കുക.
അതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക്
നഷ്ടമാകുന്നത്. When you call, the Lord will answer if the last part of the verse is you stop pointing the finger at other people.
മുഖം വിരൽ ചൂണ്ടുന്നതും ഭക്ഷണം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കുമ്പോൾ അപ്പോൾ നീ വിളിക്കുന്ന ഹോ ഉത്തരമരുള്ളത്.
And then you will be like a watered garden, verse 11.
അങ്ങനെയെങ്കിൽ നീ നനവുള്ള തോട്ടം പോലെയായിരിക്കും.
Why is it you're not like a watered garden now?
ഇന്ന് നീ എന്തുകൊണ്ടാണ് നനവുള്ള തോട്ടം പോലെയല്ല?
Why is it dry in your Christian life?
ഇന്ന് നിങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നീ വരണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
Why is it you call and God does not answer?
എന്തുകൊണ്ടാണ് നീ ദൈവത്തോട് വിളിക്കുന്നു എന്നാൽ ദൈവം
pointing your finger.
നീ നിന്റെ വിരലിനെ ചൂണ്ടിക്കൊണ്ടിരിക്കുക.
ഞാൻ
തെറ്റൊന്നും
ചെയ്യുന്നില്ല. She,
ഞാനെപ്പോഴും ശരിയായിട്ടാണ് ചെയ്യുന്നത്.
അവൾ when things go wrong in a marriage,
ഒരു കുടുംബ ജീവിതത്തിൽ കാര്യങ്ങൾ തെറ്റായി പോകും നടക്കുമ്പോൾ
pointing of the finger begins.
ഉടനെ തന്നെ വിരൽ ചൂണ്ടുന്നത് ആരംഭിക്കുന്നു.
I didn't do anything wrong.
ഞാനൊന്നും തെറ്റ് ചെയ്തില്ല.
All problem is with her.
എല്ലാ പ്രശ്നവും അവൾ കാരണമാണ്. അല്ലെങ്കിൽ അവൻ മൂലമാണ്.
You find that in your nature?
നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ അത് കാണുന്നുണ്ടോ?
Putting the blame on others?
മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുക.
That is what the devil makes you do.
പിശാച് നിങ്ങളെ കൊണ്ട് ചെയ്യുന്നത്.
The Lord asks the woman, what did you do?
അതിനെ തുടർന്ന് ദൈവം സ്ത്രീയോട് ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തത്?
She also points the finger at this serpent.
അവളും വിരൽ ചൂണ്ടുകയാണ്, അത് പാമ്പാണ്. പുരുഷനും സ്ത്രീയും മറ്റൊരു വ്യക്തിക്ക് നേരെ വിരൽ ചൂണ്ടുന്നു.
You know, there are many things today people are blaming the devil for.
ഇന്ന് അനേക കാര്യങ്ങൾക്കായിട്ട് പിശാചിനെയും കുറ്റം പറയുന്ന
ആളുകൾ
അനേക ക്രിസ്ത്യാനികൾ അത്
പഠിപ്പിക്കുന്നു.
നിങ്ങൾക്ക് കോപമുണ്ടോ?
ഇറ്റ്സ് നോട്ട് യു ബ്രദർ.
അത് നിങ്ങളല്ല,
ഇറ്റ്സ് എ ഡീമൺ.
അതൊരു പിശാചാണ്.
യു കം വിൽ പ്രേ ആൻഡ് കാസ്റ്റ് ഔട്ട് ദ ഡീമൺ.
അത് പിശാചാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ദാറ്റ് ഈസ് നോട്ട് എ ഡീമൺ, ദാറ്റ് ഈസ് യുവർ ഫ്ലെഷ്.
അത് പിശാചല്ല സഹോദര, അത് നിങ്ങളുടെ
കാസ്റ്റിംഗ് ഔട്ട് ദ ഡീമൺ വിൽ നോട്ട് ഗെറ്റ് റിഡ് ഓഫ് യുവർ ആംഗർ.
നിങ്ങൾ പിശാചിനെ പുറത്താക്കിയാൽ നിങ്ങളുടെ കോപം മാറിപ്പോകും.
യു ഹാവ് ടു ക്രൂസിഫൈ യുവർ ഫ്ലെഷ്.
നിങ്ങളുടെ ജഡത്തെ നിങ്ങൾ ക്രൂശിക്കണം.
സംബഡി ഈസ് ഗോട്ട് എ ഡ്രിങ്കിംഗ് ഹാബിറ്റ്.
ചില ഒരു വ്യക്തിക്ക് കുടിക്കുന്ന സ്വഭാവം.
മെനി കാരിസ്മാറ്റിക് പീപ്പിൾ ഹാസ് എ ഡ്രിങ്കിംഗ് ഡീമൺ.
ചില കരിസ്മാറ്റിക് ഇടങ്ങളിൽ അത് കുടിയുടെ ആത്മാവാണ്.
So many things which are not found in the Bible.
വേറെ പുസ്തകത്തിൽ കാണാത്ത പല കാര്യങ്ങൾ.
ഡീമൺ ഓഫ് ബിറ്റർനെസ്,
കൈപ്പിന്റെ ഡീമൺ ഓഫ് ജലസി, അസൂയ പിശാച്.
Always put the blame on the devil. That's certain. The serpent is not me.
ഞാനല്ല ഏറ്റവും അസൂയപ്പെട്ടത്. ആ പിശാച്, അസൂയയുടെ പിശാച്.
There was a man who was convicted of a murder in a court.
കോടതിയിലൊരിക്കൽ കൊല ചെയ്തതിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി.
He was a Christian theologian.
അദ്ദേഹം ഒരു ക്രിസ്തീയ വേദശാസ്ത്രജ്ഞനായിരുന്നു.
So he told the court, "Sir, it was not me, it was the old man who did that."
കോടതിയിൽ അദ്ദേഹം പറഞ്ഞു, കൊല ചെയ്തത് അത് ഞാനല്ല സാറേ, അത് എന്റെ പഴയ മനുഷ്യനാണ്.
So the judge said, "I sentenced the old man to be hanged."
അപ്പൊ അതുകൊണ്ട് ജഡ്ജി പറഞ്ഞു, ഞാൻ ആ പഴയ മനുഷ്യനെ തൂക്കി കൊല്ലാനായിട്ട് വിളിക്കുന്നു. മറ്റു ആരോടെ ആരുടെ പേരെങ്കിലും പഴി ചാരുക, ആ സ്വഭാവം.
And not only the devil,
അത് പിശാചു മാത്രമല്ല.
Blame another human being, you blame the devil.
മറ്റ് വ്യക്തികളെ പഴി ചാരുക, പിശാചിനെ പഴി ചാരുക.
And then you blame God also.
നിങ്ങൾ ദൈവത്തെയും പഠിച്ചാലും.
വേഴ്സ് 12,
12 വാക്യം.
The woman whom you gave me,
നീ എനിക്ക് നൽകിയ.
Don't forget, you're the one who gave this terrible woman to me.
ദൈവമേ, നീയാണ് ഈ ഇത്ര മോശകാരിയായ ഈ ഭാര്യ എനിക്ക് നൽകിയത്.
My life has become terrible because you gave me such a wife. Why did you give me such a wife? You should have given me a good wife.
ഇങ്ങനെയുള്ള ഒരു ഭാര്യ നീ നൽകിയതുകൊണ്ടാണ് എന്റെ ജീവിതം ഇത്ര ക്ലേശകരമായി തീർന്നത്. നീ എന്റെ ഭാര്യ തന്നത്.
Have you ever said that?
എന്തിനാണ് ദൈവം ഇങ്ങനെയൊരു ഭാര്യ? ഇങ്ങനെയുള്ള മക്കൾ
ഹൂസ് ഫോൾട്ട്?
ആരുടെ കുറ്റമാണ്? ദൈവത്തിന്റെ
കുറ്റം.
മനുഷ്യർക്ക് നേരെ വിരട്ടുണ്ട്, അഭിചാരി നേരെ വിരട്ടുണ്ട്, ദൈവത്തിന് നേരെയും വിരട്ടുണ്ട്.
ടോട്ടൽ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്.
ക്രിസ്തുവിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം.
Get rid of all these things that you heard today.
ഇന്ന് നാം കേട്ട ഈ എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കി. ഇവിടെയാണ് ബന്ധനം ആരംഭിച്ചത്.
Learn to take the blame.
കുറ്റം ഏറ്റെടുക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം
പറയുവാനെ
കുറ്റം പറയാതെ,
ദൈവത്തെ
കുറ്റം
പറയാതെ,
സാഹചര്യങ്ങളെ പഴി പറയാതിരിക്കുക.
Don't go by the lust of your eyes.
നിങ്ങളുടെ കൺമോഹത്തിന്റെ പുറകെ പോകാതിരിക്കുക.
അല്ലെങ്കിൽ
ജ്ഞാനത്തിന്റെ പുറകെ
പോകാതിരിക്കുക.
ഭക്ഷണത്തിന്
അടിമയാകാതെ
നിങ്ങൾ ഭർത്താവാണെങ്കിൽ നിങ്ങൾ വീടിന്റെ തലയായി നിന്നുകൊണ്ട് വീട്ടിലേക്ക് പിശാചിൽ കടന്നു വരുവാൻ
അനുവാദിച്ചതായിരിക്കും.
അങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിൽ പൂർണ്ണ സ്വാതന്ത്ര്യം
അനുഭവിക്കാൻ.